എന്നാൽ നോമ്പിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിട്ടുവീഴ്ച നൽകിയത് ഒന്ന് രോഗിക്കാണ്, അയാൾക്ക് ഫഅദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ. രണ്ടാമത്തേത് മുസാഫിർ, യാത്രക്കാർക്കാണ്, അവർക്കും നോമ്പിൽ നിന്ന് അള്ളാഹു വിട്ടുവീഴ്ച നൽകി. രോഗിയാകട്ടെ അല്ലെങ്കിൽ യാത്രക്കാരനാകട്ടെ, അതുപോലെ തന്നെ അൽഹായിളു വന്നുഫസ ആർത്തവകാരികളും, അതുപോലെ തന്നെ പ്രസവരക്തം ആ പ്രസവം കഴിഞ്ഞുള്ള ബ്ലീഡിംഗിൽ കഴിച്ചുകൂട്ടുന്ന സ്ത്രീകളും, ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പെടുക്കേണ്ടതില്ല, റമദാനിൽ നോമ്പെടുക്കേണ്ടതില്ല. അവരുടെ ഈ അവസ്ഥ മാറിയതിന് ശേഷം പിന്നീട് നോറ്റെടുത്ത് വീട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഇനി രോഗിന്റെയും അതുപോലെ തന്നെ മുസാഫിർ യാത്രക്കാരന്റെയും കാര്യത്തിലേക്ക് വരാം. രോഗി യാത്രക്കാരൻ എന്ത് ചെയ്യണം? അയാൾക്ക് നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോട്ടെ, കുഴപ്പമില്ല, അത് അയാളുടെ സൗകര്യമാണ്. പക്ഷെ പീഡിപ്പിച്ചുകൊണ്ട് ശരീരത്തെ പീഡിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിലെ ഇബാദത്തുകൾ ഒന്നുപോലും പീഡിപ്പിക്കുന്നതല്ല. അത് നമ്മുടെ കഴിവിൽ പെട്ടിട്ടുള്ളതും നമുക്ക് താങ്ങാവുന്നതുമായ കാര്യങ്ങൾ ആണ്. യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് മുറിച്ചു, സഹാബത്തൊക്കെ മുറിച്ചു, രണ്ടു മൂന്നാളുകൾ നോമ്പ് മുറിച്ചില്ല. അവർക്ക് വേണ്ടി ചില ആളുകൾ പിന്നെ കൊട ചൂടിക്കൊടുത്തു വേലിന്റെ ചൂടുകൊണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തെ അവരുടെ ആ നോമ്പിനെ എതിർത്തു. അങ്ങനെ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നോമ്പ് മുറിച്ചോട്ടെ. എന്നാൽ ഒരു യാത്രയിൽ നമ്മൾ നിസ്കാരത്തെക്കുറിച്ച് പറയും, ഖസ്റാക്കല് സുന്നത്തു സഫർ, യാത്രയുടെ ചര്യയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ സുന്നത്ത് അല്ല പിന്നെ യാത്രയുടെ ചര്യയിൽപ്പെട്ടതാണ് എന്നതുകൊണ്ട് ഖസ്റാക്കൽ നിസ്കരിക്കണം എന്ന് പറയുന്നത് പോലെ യാത്രയിൽ നോമ്പ് ഉപേക്ഷിക്കല് യാത്രയുടെ സുന്നത്ത് പെട്ടാണോ? അതല്ല, ഇതൊരു വിട്ടുവീഴ്ചയല്ല. ആവശ്യമാണെങ്കിൽ എടുത്താൽ മതി. ഞാനിവിടുന്ന് യാത്ര പോകുന്നു, ജസ്റ്റ് കാറ് കയറി ഞാൻ നേരെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, AC കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ അവിടെ പോയി ഇറങ്ങി, പിന്നെ തിരുവനന്തപുരത്ത് പോയി ഇറങ്ങി, അവിടെ ചെന്നു അവിടുന്ന് കാറിൽ നേരെ റൂമിൽ പോയി, എന്റെ കാര്യങ്ങൾ പോയി. ഞാൻ ഏതാണ്ട് വീട്ടിൽ നാട്ടിലൊക്കെ നടക്കുമ്പോഴുണ്ടാകുന്ന അതേ ക്ഷീണവും പ്രയാസമൊക്കെ തന്നെ എനിക്കുള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, താങ്ങാൻ പറ്റാത്തൊരു പ്രയാസമല്ല. എന്ന് നോമ്പ് ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമല്ല. നോമ്പുകാരനല്ലേ, ഒരു യാത്രക്കാരനല്ലേ, ഒരു നോമ്പ് ഉപേക്ഷിക്കണം, അങ്ങനല്ല. അതുമാതിരി എനിക്ക് രോഗമുണ്ട്, പക്ഷെ ആ രോഗം കൊണ്ട് എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റും. ഞാൻ രോഗിയല്ലേ, അതുകൊണ്ട് നോമ്പെടുക്കാൻ പറ്റൂലല്ലോ എന്ന് കരുതരുത്. ശരീരത്തെ പീഡിപ്പിക്കുന്ന അവസ്ഥ വരുന്നില്ലെങ്കിൽ അയാൾ എടുത്തോട്ടെ, ഒരു കുഴപ്പമല്ല. അല്ല, യാത്രയോ അല്ലെങ്കിൽ രോഗമോ അയാൾക്ക് നോമ്പുമായി ഒത്തുപോകാത്ത വിധം പ്രയാസമുണ്ടാക്കുമെങ്കിൽ അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുണ്ട്. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഫഅദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, അത് റമദാൻ അല്ലാത്ത മറ്റ് സമയത്ത് അയാളുടെ രോഗം മാറിയതിന് ശേഷം, യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയതിന് ശേഷം അത്രയും എണ്ണം നോമ്പ് അയാൾ മറ്റു ദിവസങ്ങളിൽ നോറ്റുവീട്ടുക എന്നുള്ളതാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. ഇതേ വിധി തന്നെയാണ് ഹൈദിനുള്ളത്, ആർത്തവകാരിക്കുള്ളത്. ആർത്തവം തുടങ്ങി അവസാനിക്കുന്നത് വരെ. അവിടെ ഒരു ചോദ്യമുണ്ട്, അവസാനിച്ചു അവസാനിച്ചില്ല എന്നുള്ളത് എന്നിങ്ങനെ ചോദിക്കുന്ന, വീണ്ടും വീണ്ടും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം ഒരു തവണ വന്നാൽ പിന്നെ വസുവാസ് വിട്ടിട്ട് അതിന് മനസ്സിലാക്കിക്കോളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് പറഞ്ഞിട്ടുള്ളത്, ആർത്തവത്തിന് ശേഷം പിന്നുണ്ടാകുന്ന ചെറിയ ഒരു കലർപ്പ്, ഒരു കുതിറ, അവർ പ്രയോഗിച്ചിട്ടുള്ളത് കുതിറ എന്നുള്ളതാണ്, ഒരു കലർന്ന ഒരു നിറപ്പകർച്ചയുള്ള ഒരു ദ്രാവകം, അങ്ങനെയുള്ള ഒരു ചെറിയ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ഹൈലൈറ്റ് പരിഗണിക്കാറില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോ പിന്നെയും വസുവാസായി വസുവാസായി ചോദിച്ച് ചോദിച്ച് ചോദിച്ചില്ലാതെ വസുവാസ് വിട്ടേക്ക്. ഹൈള് എന്ന് പറയുന്നത് ശരിക്ക് ആർത്തവരക്തം ഒഴുകുന്ന ഒഴുകലാണ്. അത് നിന്നുകഴിഞ്ഞാൽ ചിലപ്പോ തൊട്ടടുത്തൊരു ദിവസം ഒരു 24 അവർ കൂടി വേണമെങ്കിൽ ഒരു നിറപ്പകർച്ചയോട് കൂടിയിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാവാം. അതിനാർത്ഥവുമായി ഞങ്ങൾ പരിഗണിക്കാറില്ല എന്ന് റസൂലുള്ളാന്റെ പത്നിമാരാണ് സ്വഹാബത്തിൽപ്പെട്ടവരും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ടവരുമാണ് പറയുന്നത്. അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. പിന്നെ നീ അതിന്റെ അപ്പുറത്തേക്ക് അത് വലിച്ചു നീട്ടി കോംപ്ലിക്കേഷൻ ആക്കി ചോദിക്കേണ്ട കാര്യമല്ല. മുഫസാക്കളുടെ കാര്യം ഇത് തന്നെയാണ്. മുഫസാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? പ്രസവം, പ്രസവത്തോടനുബന്ധിച്ചിട്ടുള്ള ബ്ലീഡിംഗ്, അതിലും ഇങ്ങനെ തന്നെയാണ്. അത് തുടങ്ങി അവസാനിക്കുന്നവരെ നോമ്പ് അവർക്ക് ഉപേക്ഷിക്കാം, ഉപേക്ഷിക്കണം. യാത്രക്കാരനോ രോഗിയോ ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത്, അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഉപേക്ഷിക്കാം. എന്നാൽ ഹായിദുൻ നുഫസാക്കളും ആർത്തവകാരികളും അതുപോലെ തന്നെ പ്രസവത്തിന് പ്രസവരക്തം ഒഴുകുന്നവരും അവർ ഉപേക്ഷിച്ചിരിക്കണം, നോൽക്കാൻ പാടില്ല. എന്നിട്ടത് അതില്ലാത്ത സമയത്ത് മറ്റു ദിവസങ്ങളിൽ അത് അവർ നോമ്പ് നോറ്റ് വീട്ടേണ്ടതാണ്. ഇതാണ് അതിന്റെ വിധി. ആ ആർത്തവകാരികളുടേത് പോലെ തന്നെ നുഫസാക്കളും പറയുന്നു, ഏതാണ്ട് അത് തീർന്നൊക്കെ കഴിഞ്ഞു, കഴിഞ്ഞതിന്റെ ശേഷം കുളിച്ചു വൃത്തിയായി, കുളിച്ചു വൃത്തിയായതിന് ശേഷം പിന്നെ ചില ചില്ലറ ഡിസ്ചാർജുകൾ ഉണ്ടാകാം, അതും അവരെന്തായിട്ട് പരിഗണിക്കാറില്ല. നേരത്തെ പറഞ്ഞതുപോലെ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു നിറപ്പകർച്ചയോട് കൂടിയിട്ടുള്ള ഡിസ്ചാർജിങ്, അതിനവര് പിന്നെ ആർത്തവരക്തത്തിലോ അല്ലെങ്കിൽ പ്രസവരക്തത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടില്ല, മറിച്ച് അത് അവസാനിച്ചതായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ടീമുണ്ട്, അശ്ശൈഖുൽ ഫാനി വൽ മർഅത്തുൽ അജൂസ്, വയോധികനായിട്ടുള്ള പുരുഷനും സ്ത്രീയും. അവരെന്താ ചെയ്യേണ്ടത്? നോമ്പ് നോക്കാൻ കഴിയില്ല. ഇനി അവർക്ക് രണ്ടാമതൊരു ആരോഗ്യം തിരിച്ചു കിട്ടും എന്നും പറയാനുമില്ല. അതുകൊണ്ട് അവര് നോമ്പ് നോറ്റ് വീട്ടൽ കഴിയില്ല, അവർ മറ്റൊന്നിലേക്ക് പോയി. അവര് യുത്രുമു അൻകുല്ലി യൗമിൻ മിസ്കീന വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ എന്ന് പറഞ്ഞ ആയത്ത് പ്രകാരം അവർ ഓരോ ദിവസത്തിനും ഒരു പാവത്തിന് ഭക്ഷണം കൊടുക്കണം, ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കണം. അത് നിസ്ഫു സാഅ്, നിസ്ഫു സാഅ്, അര സാഅ്, അര സാഅ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രണ്ടര കിലോത്തോളം വരും ഒരു സാഅ്. അപ്പോൾ ഒരു കിലോത്തിന്റെ കുറച്ച് മീതയാണ്. ഇതാണ് സാധാരണ കൊടുക്കുക. ഇത് ഏറ്റവും നല്ലത് ഭക്ഷണമാക്കി ഭക്ഷിപ്പിക്കലാണ്. ഇത്വാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്വാം എന്ന് പറയുമ്പോൾ ഭക്ഷ്യവസ്തു എന്തെങ്കിലും കുറച്ച് അരി വാങ്ങിക്കൊടുത്തിട്ട് രക്ഷപ്പെടലല്ല, അതിന്റെ ശരിയായ രീതി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പാവങ്ങൾ വിളിച്ചിട്ട് അവരെ തീറ്റിക്കലാണ്. അപ്പോഴ ജീവിതം അതിന്റെ തനിമയിലേക്ക് വരുള്ളൂ. ഈ വിഭാഗത്തുകൾക്കൊക്കെ അതിന്റെ വർണ്ണം, അതിന്റെ ശരിയായ ഒരു വർണ്ണം കിട്ടുന്നത് അപ്പോഴാണ്. ഞാൻ ഭക്ഷിക്കാൻ പാടില്ലാത്തൊരു സമയത്ത് ഞാൻ ഭക്ഷിച്ചു, അതിന് പകരം ഭക്ഷിക്കാനില്ലാത്ത ഒരുത്തനെ ഞാൻ ഭക്ഷിപ്പിച്ചു. അവരിരുന്നിട്ട് ഭക്ഷിക്കണത് കാണുമ്പോൾ അള്ളാഹുവിനോട് അയാൾ ദുആ ചെയ്യുമ്പോൾ അത് അപ്പൊ ഇതിനൊക്കെ ഒരു തന്മയത്വം, അതിനൊക്കെ ഒരു ഒറിജിനാലിറ്റി കൈവരുന്നത് അപ്പോഴാണ്. അല്ലാതെ കുറച്ച് പൈസ ഉണ്ട്, അതും എങ്ങനെ നെറ്റ് ബാങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് വേറെ നാല് പാവങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വാങ്ങി അതിലേക്ക് നെറ്റ് ബാങ്കിൽ നിന്ന് ഇങ്ങനെ മണി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇതൊക്കെ വളരെ ഉണങ്ങിയ ഒരു പരിപാടിയാണ്. ശരിക്കും അത് അതിന്റെ തന്മയത്വത്തോടുകൂടി തന്നെ ചെയ്യുക, നല്ല ഭക്ഷണം ഉണ്ടാക്കുക. നമ്മൾ കഴിക്കുന്ന മിതമായ ഭക്ഷണം, ഏറ്റവും മുന്തിയ ഭക്ഷണമല്ല, ഏറ്റവും മോശപ്പെട്ട ഭക്ഷണമല്ല, നമ്മുടെ ആവറേജ് ഭക്ഷണം. നമ്മുടെ ആവറേജ് ഭക്ഷണം നടന്നാൽ നല്ല രണ്ട് കറി ഉണ്ടാകും, ഒന്നോ രണ്ടോ കൂട്ടാനുണ്ടാകും, അതേപോലെ നല്ല മീൻ പൊരിച്ചതുണ്ടാകും, അങ്ങനത്തെ എന്തെങ്കിലും നല്ല ചോറും, ആ നല്ല അരിയിലുള്ള നല്ലൊരു ചോറുണ്ടാക്കിയിട്ട് ശരിക്കും വരെ പാവങ്ങളെ വിളിച്ചു വന്നിട്ട് അവരങ്ങോട്ട് തീറ്റുക, അത് തീർന്നുമ്പോൾ അതിനുള്ള ഫിതിയായി. ഇതാണ് അത്. 30 ദിവസം നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 30 പാവങ്ങൾ ഒന്നിച്ച് വിളിച്ച് തീറ്റിയാൽ മതി, അല്ലെങ്കിൽ 15 പാവങ്ങളെ രണ്ടൊട്ടായിട്ട് തീറ്റിയാൽ മതി, അല്ലെങ്കിൽ 10 പാവങ്ങളെ വീതം മൂന്നൊട്ടായി തീറ്റിയാൽ മതി. അതൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു ത്യാഗത്തിലും ആ ഒരു അനുഭവത്തിലൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമ്മുടെ മനസ്സടുക്കാൻ കഴിയുക. അല്ലാതെ നെറ്റ് ബാങ്കിങ്ങിലൂടെ കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്താൽ ആരിതറിയും, നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് സെൻസ് ചെയ്യും. അതുകൊണ്ട് കുറച്ചൊക്കെ ഇതിനെന്താകുക, ജീവനുള്ളതാക്കി തീർക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറൊരു ടീമുണ്ട്, ഹാമിലുമുണ്ട്, ഗർഭിണിയായ സ്ത്രീ, മുലയൂട്ടുന്ന സ്ത്രീ. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി വ്യത്യസ്ത. പലപ്പോഴും അവർക്ക് അത് നോറ്റ് വീട്ടണമെന്ന് വെച്ചാൽ നോറ്റ് വീട്ടാനുള്ള സമയം കിട്ടൂല, അപ്പത്തിന് അടുത്ത കൊല്ലത്തേക്ക് പോകും, വേറെയും കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള ദുർബല വിഭാഗത്തിന് പ്രത്യേക റഊഫത്തും റഹ്മത്തും ഷഫഖത്തും കൊടുത്തിട്ടുള്ള, അതിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ത്, ഇവര് ഇദാ ഖാഫത അലാ നഫ്സൈഹിമ ഔ വലദൈഹിമ അഫ്തറത വഅത്അമത അൻ കുല്ലി യൗമിൻ മിസ്കീന. നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഗർഭിണി പറയാക്ക് തോന്നുകയാണ്, തോന്നല്ല, അവർക്ക് അങ്ങനെയാണ് അവരുടെ ശരിയായ അവസ്ഥ. അവർക്ക് അവരപായപ്പെടും, അവരുടെ ആരോഗ്യം അപായപ്പെടും. അതുപോലെ തന്നെ മുലയൂട്ടുന്ന ഉമ്മ ഭയപ്പെടുകയാണ്, ഞാനിപ്പോ നോമ്പ് നോൽക്കുകയാണെങ്കിൽ കുട്ടി ചെറിയ കുട്ടിയാണ്, മുലപ്പാല് കിട്ടാതെ ഈ കുട്ടി അപകടപ്പെടും, അവരോ അല്ലെങ്കിൽ അവരുടെ കുട്ടികളോ അപകടപ്പെടും എന്ന് പേടുന്ന, അപായപ്പെടും എന്ന് ഭയപ്പെടുന്ന ചുറ്റുപാടിൽ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നോമ്പ് ഉപേക്ഷിച്ചിട്ട് ഫിദിയ കൊടുക്കാവുന്നതാണ്, നോറ്റ് വീട്ടേണ്ടതില്ല.